2025 ഒക്ടോബർ 29 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് 140 വയസ്സ്. പാട്ടമില്ലാതായിട്ട് കാൽ നൂറ്റാണ്ട്. ജയിക്കാൻ സമ്മതിക്കാതെ ചിരിക്കുന്ന ജലഭൂതം. അരനൂറ്റാണ്ടോളമായി ഓരോ മഴക്കാലത്തും മധ്യ കേരളത്തിന്റെ മനസ്സിൽ ആശങ്ക വളർത്തുന്ന ജലഭൂതമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി ഭൂമിശാസ്ത്ര താളത്തിനൊത്ത് പടിഞ്ഞാറൻ തീരത്തെ അറബിക്കടലിൽ പതിച്ചിരുന്ന നദീപ്രവാഹത്തെ ഒരു തടയണയുടെ സഹായത്തോടെ കിഴക്കോട്ട് ഒഴുക്കി ബംഗാൾ ഉൾക്കടലിലേക്ക് ഗതി തിരിച്ചുവിടുന്ന നിർമ്മിതിയുടെ പേരാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അതിന്റെ ബലാബലം സംബന്ധിച്ച തർക്കത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പി എസ് സോമനാഥൻ എഴുതുന്നു. ബ്രിട്ടീഷ് അധീനതയിലുള്ള മദ്രാസി സർക്കാരും തിരുവിതാംകൂർ രാജ്യവും തമ്മിൽ ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് ഇന്ന് 140 വയസ്സ്. 1886 ഒക്ടോബർ 29 മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണും തിരുവിതാംകൂർ ദിവാൻ വെമ്പാക്കം രാമയ്യങ്കാറും കരാർ ഒപ്പുവെച്ചത്. തിരുവിതാംകൂറിന്റെ മണ്ണിൽ മദ്രാസി സർക്കാരിന് സർവാധിപത്യമുള്ള 8000 ഏക്കർ ഭൂമിയും അതിലൊരു അണക്കെട്ടുമുണ്ടായി. 1896 അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അതിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പല ആശങ്കകളും ഉടലെടുത്തു. ആദ്യമൊക്കെ ചോർച്ചയായിരുന്നു പ്രശ്നം. ചുണ്ണാമ്പും ശർക്കരയും ചേർത്ത സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച അണക്കെട്ടിന് പ്രധാന ശില്പിയായ ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്വിക് കൽപ്പിച്ച പരമാവധി ആയുസ് 50 വർഷം. അതിനു മുമ്പേ ഉണ്ടായ ചോർച്ചകളെക്കുറിച്ച് അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ഉന്നയിച്ച ആശങ്കകളോട് അടിസ്ഥാനരഹിതമെന്നായിരുന്നു വെള്ളക്കാരായ എഞ്ചിനീയർമാരുടെ ആദ്യ പ്രതികരണം. 1929 അതേ എഞ്ചിനീയർമാർ ചോർച്ചയിൽ ആശങ്കപ്പെടുകയും സുർക്കിക്ക് പകരം സിമെന്റ് കൊണ്ട് ചോർച്ച അടയ്ക്കുകയും ചെയ്തു. 40 ടൺ സിമെന്റാണ് അന്ന് അണക്കെട്ടിൽ ഗ്രൗണ്ട് ചെയ്യാൻ ഉപയോഗിച്ചത്. ഒരു ദ്വാരത്തിൽ മാത്രം 27 ചാക്ക് സിമെന്റ് വേണ്ടി വന്നതായി 1931 മാർച്ച് 5 അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യത്തെ അപകടാവസ്ഥ ഇരു ചെവിയറിയാതെ പരിഹരിച്ചുകൊണ്ട് മദ്രാസി സർക്കാർ അണക്കെട്ടിന്റെ സുരക്ഷ വ്യക്തമാക്കി പത്രക്കുറിപ്പും ഇറക്കി. അന്നൊന്നും പെരിയാർ തീരവാസികൾ ഇങ്ങനെയൊരു അണക്കെട്ടിനെ കുറിച്ച് അറിയുകയോ ആവലാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല. കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കത്തിടപാടുകളെ തുടർന്ന് 1964 ഏപ്രിൽ 10 ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ, തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ, കേന്ദ്ര ജലവൈദ്യുത കമ്മീഷൻ ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തിലെ ആദ്യ ജോയിന്റ് വെരിഫിക്കേഷനും നടന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ 10.067 ചാക്ക് സിമെന്റ് ഉപയോഗിച്ച് ചോർച്ചയടച്ചു. സുർക്കിയുടെ ബലത്തിൽ 999 വർഷത്തെ ഉറപ്പ് പറയുന്ന തമിഴ്നാട് പിന്നീട് ചോർച്ച അടയ്ക്കാൻ സിമെന്റ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. CP തുടങ്ങിയ പോരാട്ടം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മുല്ലപ്പെരിയാർ വ്യവഹാരം ഇപ്പോഴും സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. അണക്കെട്ടിന് സുരക്ഷയും 1999 വർഷത്തെ പാട്ടക്കരാറിന്റെ സാധ്യതയുമാണ് ഇപ്പോഴത്തെ തർക്ക വിഷയങ്ങളിൽ പ്രധാനം. 1941 പാട്ടക്കരാറിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ രംഗത്ത് വന്നതാണ്. ആ കേസിൽ ദിവാൻ വിജയിക്കുകയും ചെയ്തു. ശേഷം കരാറിന് കൃത്രിമശ്വാസം നൽകി പുനരുജ്ജീവിപ്പിച്ചത് 1970 സി അച്യുതമേനോൻ സർക്കാരാണ്. അന്ന് മുൻകാല പ്രാബല്യത്തോടെ പാട്ടക്കരാർ പുതുക്കിയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി. ഐക്യകേരളം രൂപീകരിച്ച 1956 ഇടയിൽ 3 തവണ കേരളത്തിന് മുന്നിൽ ഏത് ഉപാധിയും അംഗീകരിക്കാൻ തയ്യാറായി തമിഴ്നാട് വന്നെങ്കിലും അന്നത്തെ സർക്കാരുകൾ അവഗണിക്കുകയായിരുന്നു. അവകാശമില്ലാതിരുന്നിട്ടും മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് 1958 മുതൽ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനും അച്യുതമേനോൻ സർക്കാരിന്റെ കയ്യൊപ്പോടെ സാധ്യത ലഭിച്ചു. അതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സർവാധികാരം ഉറപ്പിച്ച തമിഴ്നാട് ഇന്നോളം കേരളത്തിന്റെ ന്യായമായ യാതൊരു ആവശ്യത്തിനും വഴങ്ങിയിട്ടുമില്ല. 1979 അണക്കെട്ടിന്റെ താഴ്വരയിൽ ഉടലെടുത്ത ആശങ്കയും രാഷ്ട്രീയ വിവാദങ്ങളും അന്നത്തെ താൽക്കാലിക മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ കൈക്കൊണ്ട കടുത്ത തീരുമാനത്തിന്റെയും ഫലമായി അണക്കെട്ടിന്റെ ദുർബലാവസ്ഥ പരിശോധിക്കാൻ കേന്ദ്ര ജലകമ്മീഷൻ തയ്യാറായതാണ് കേരളത്തിനുണ്ടായ ആശ്വാസം. ജലകമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പരമാവധി സംഭരണശേഷി 152 നിന്ന് 136 അടിയാക്കി. അണക്കെട്ടിന് സമാന്തരമായി പുതിയ കോൺക്രീറ്റ് നിർമ്മിതി ഉൾപ്പെടെ നിരവധി അറ്റകുറ്റപ്പണികളും നിർദ്ദേശിച്ചു. അന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിൽ കരിങ്കലും സുർക്കിയും പിന്നീട് ഇടയ്ക്കിടെ കുത്തി നിറച്ച കുറേ സിമെന്റുകളും ചേർന്നുള്ള പഴയ അണക്കെട്ട് ഒരുപക്ഷെ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. കാൽ നൂറ്റാണ്ടായി പാട്ടമില്ല. കേരളത്തിലെ 8000 ഏക്കറിന് പ്രതിവർഷം 30 രൂപയാണ് പാട്ടനിരക്ക്. 5 രൂപ പാട്ടത്തുക 1970 30 ആക്കിയത്. ഓരോ 30 വർഷം കൂടുമ്പോഴും പുതുക്കണമെന്നും വ്യവസ്ഥയുണ്ട്. 1999 മുതൽ പാട്ടം വാങ്ങുന്നില്ല. പാട്ടത്തുക പുതുക്കിയിട്ടുമില്ല. കേരളത്തിന് തോൽവി. സർ CP ശേഷവും കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടന്ന വ്യവഹാരങ്ങളിലൊന്നും കേരളത്തിന് വിജയിക്കാനായിട്ടില്ല. 2006 ഫെബ്രുവരി 27 സുപ്രീംകോടതിയിൽ തമിഴ്നാടിന് അനുകൂലമായ ആദ്യ വിധി. 2014 മെയ് 7 സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 5 ബെഞ്ചിലും വിധി തമിഴ്നാടിന് അനുകൂലം. നിലവിലെ കേസ് സുപ്രീംകോടതിയിൽ ബലപ്പെടുത്തൽ. 1929 ആദ്യ ചോർച്ച 40 ടൺ സിമെന്റ് കൊണ്ട് അടച്ചു. 1961-65 കാലഘട്ടത്തിൽ 503.35 ടൺ സിമെന്റ് ഉപയോഗിച്ചു. 1980 മുതൽ കോൺക്രീറ്റ് ബൈക്കിംഗ്, കോൺക്രീറ്റ് ആങ്കറിംഗ്, കാപ്പിംഗ്, സ്പിൽവേ ഷട്ടറുകൾ 10 നിന്നും 13 ആക്കി.